കഴിഞ്ഞ 6 ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ചില അടിസ്ഥാന തത്വങ്ങളാണ്. ദൈവവചനം പഠിപ്പിക്കുന്ന എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും അതുപോലെ മനുഷ്യനിൽ നിന്നെന്താണ് അവൻ പ്രതീക്ഷിക്കുന്നതെന്നും. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ സ്വതന്ത്ര ഇച്ഛയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ മനസ്സാക്ഷിയുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നതിനെക്കുറിച്ചും, നമ്മുടെ മനസ്സാക്ഷിയുടെ ശബ്ദത്തെ നമ്മൾ അടിച്ചമർത്തരുത്. നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ കണ്ടേ മതിയാവൂ. ഈ യാഥാർത്ഥ്യം, എല്ലാ മനുഷ്യരും പാപം ചെയ്തു. റോമാലേഖനം 3 അധ്യായത്തിൽ വേദോസം പറയുന്നു, 23 വാക്യത്തിൽ, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കണ്ണിൽ ഇതൊരു വ്യത്യാസമില്ല, നിന്റെ മതം ഏതാണെന്നുള്ളത്. ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. അവൻ ജനിച്ചത് ഏത് മതവിഭാഗത്തിലാണ്? ഏതെങ്കിലും ആകട്ടെ, അല്ലെ, ഒരു നിരീശ്വരവാദിയുടെ ഭവനത്തിൽ. നിങ്ങൾ ആ കുഞ്ഞിനെ നോക്കിയാൽ മറ്റേത് കുഞ്ഞിനെ പോലെയാണത്. എന്താണ് വ്യത്യാസം? എന്നാല് ആ ശിശു വളർന്ന് ഒരു കുഞ്ഞാകുന്ന സമയത്ത് അവര് ഒരു സ്കൂളിൽ പോകും, അവിടെ അവരെ തല്ലുണ്ടാക്കും. അവരെല്ലാവരും സ്വാർത്ഥരും പിടിച്ചു പറിക്കുന്നവരായിരിക്കും. അവരെല്ലാവരും നിഗളികളും തങ്ങളെ തന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. ആദാമിന്റെ എല്ലാ സ്വഭാവവും അവരിൽ എല്ലാവരിലും ഒരുപോലെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്ത് വ്യത്യാസമാണ്? ഒരാൾ ഒരു മതത്തിലും മറ്റേയാൾ മറ്റൊരു മതത്തിലും. പുറമേ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു കുഞ്ഞ് പള്ളിയിലേക്ക് പോകുന്നു, മറ്റേ ആള് ക്ഷേത്രത്തിലേക്ക് പോകുന്നു, വേറൊരാൾ മസ്ജിദിലേക്ക് പോകുന്നു, വേറൊരാൾ എങ്ങും പോകുന്നില്ല, അവൻ വീട്ടിലിരുന്ന് ടി വി കാണുന്നു ഞായറാഴ്ച രാവിലെ. എന്നാൽ അവരെവിടെയാണ് ഞായറാഴ്ച പോകുന്നെങ്കിലും അവർ തിങ്കളാഴ്ച സ്കൂളിൽ വരുമ്പം അവരെല്ലാവരും സ്വാർത്ഥമായിട്ട് പെരുമാറുന്നു, മറ്റുള്ളവരെ പോലെ തന്നെ. വ്യത്യാസം പുറത്ത് മാത്രമേ ഉള്ളൂ. അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചാലും മാന്യമായിട്ട് പെരുമാറാൻ, താങ്ക് യു, സോറി, അതെല്ലാം പുറത്ത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ അവർ പഠിപ്പിക്കും സ്വാർത്ഥരാകരുതെന്ന് പുറത്ത്. എന്നാൽ അവരുടെ ഉള്ളിലൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ദൈവത്തിനെ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്, ഒരേ നിലയിൽ. നിങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ജനിച്ചുകൊണ്ട് നിങ്ങളൊരു ദൈവവേദനാവില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ പ്രായമെത്തുമ്പം നിങ്ങൾ തന്നെ അത് തീരുമാനിക്കണം. നാം അവസാനം പഠിച്ചതുപോലെ ഇത് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളെ നിർബന്ധിച്ച് ഒരു ദൈവവേദനാക്കുന്നില്ല, കാരണം നിങ്ങളൊരു ക്രിസ്തീയ വിഭാഗത്തിൽ ജനിച്ചതുകൊണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ വ്യക്തിപരമായിട്ടൊരു തീരുമാനമെടുക്കണം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങളുടെ കർത്താവായിട്ട്, നിങ്ങളുടെ രക്ഷകനായിട്ട്. അതുകൊണ്ട് എല്ലാ മനുഷ്യനും, എല്ലാവരും പാപം ചെയ്തു, മനുഷ്യരായിട്ടുള്ള എല്ലാവരും തന്നെ അനേക പാപം ചെയ്ത് ദൈവത്തേജസിന്റെ കുറവുള്ളവരായി തീർന്നു. അത് ഇതുപോലെയാണ്, ഒരു പാത്രം, ആ പാത്രത്തിന് ഒരു സുഷിരമേ ഉള്ളോ 1000 സുഷിരമുണ്ടോ? വെള്ളം ചോർന്നു പോകും. കുറച്ച് കഴിയുമ്പം ആ പാത്രങ്ങളിലൊന്നും വെള്ളം കാണത്തില്ല. ആ പാത്രത്തിലെ ഒരു ഹോളായിരിക്കാം, 10 ഹോളായിരിക്കാം, 100 1000 വെള്ളം മുഴുവൻ ഒഴുകി പോകും. പാപവും ഇതുപോലെയാണ്. വേദപുസ്തകം പറയുന്നു, നീ ചെയ്ത് ഒരു പാപമാകാം, 1000 പാപമാകാം, നീ കുറ്റക്കാരനാണ്. അത് കളങ്കപ്പെട്ടു. അത് ഒരു രോഗാണു മതി കളങ്കപ്പെടാൻ. അണുനശീകരണം നടത്തി സൂക്ഷിച്ച വസ്തുവിനെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഗ്ലൗസും ഉപകരണങ്ങളും ഒക്കെ അണുനശീകരണം നടത്തിയാണ്. 1000 അണുക്കളുടെ ആവശ്യമില്ല, അതിൽ കളങ്കമുണ്ടാകാൻ ഒന്നു മതി. പാപം ഇതുപോലെയാണ്, ഒരു പാപം മതി ഒരാളെ കളങ്കപ്പെടുത്തിയ ദൈവത്തിന് മുമ്പാകെ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവനാക്കാൻ. ഒരു വ്യത്യാസമില്ല. ദൈവസന്നിധിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പാപം ചെയ്ത ഒരാളും 1000 പാപം ചെയ്ത ഒരാളും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് എല്ലാവരും ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, ദൈവത്തിന്റെ പൂർണ്ണ നിലവാരത്തിന് താഴെ വന്നു. ദൈവത്തിന്റെ പൂർണ്ണ നിലവാരം എന്ന് 100% 99 കിട്ടിയവനും തോറ്റു, 0 കിട്ടിയവനും തോറ്റുപോയി. ഇത് നമ്മൾ അംഗീകരിച്ചാൽ, ഇത് കാണേണ്ടത് പ്രധാനമാണ്. ഒന്നാമത് ദൈവത്തിന് ചെയ്യാനുള്ളത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ തിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് അവന്റെ കുറ്റപ്പാട് മാറ്റുകയാണോ, അവന്റെ പാപം ക്ഷമിക്കപ്പെടുന്നതിലൂടെ അവന്റെ ആ കുറ്റബോധം എല്ലാ കാര്യങ്ങളിൽ നിന്നും, അവന്റെ ബാല്യകാലം തൊട്ട് അവൻ ചെയ്തു പോയത്. ഇപ്പം നാം കാണുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മുടെ പാപത്തെ പരിഹരിക്കുന്നത്? ചിലർ പറയും ദൈവം സ്നേഹമുള്ള ഒരു ദൈവമാണ്, അതുകൊണ്ട് ഞാൻ അവന്റെ അടുക്കൽ പോയി ക്ഷമ ചോദിച്ചാൽ അവൻ എന്നോട് ക്ഷമിക്കും. കാര്യം ഇതാണ്, ദൈവത്തിന് രണ്ടു തരത്തിലുള്ള ഉത്തരവാദിത്വമുണ്ട്. അവൻ സ്നേഹമുള്ള പിതാവ് മാത്രമല്ല, അതുപോലെ തന്നെ ഈ അഖിലാണ്ടത്തിന്റെ ന്യായാധിപതിയുമാണ്. ഈ അഖിലാണ്ടം സ്ഥാപിച്ച ചില നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം നീതിയും സത്യമുള്ളവനാണോ? ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അവനൊരു കള്ളം പറയാൻ കഴിയില്ല. അവന് അവന്റെ തന്നെ നീതിയുടെ പ്രമാണങ്ങളെ തെറ്റിക്കാൻ കഴിയില്ല. അതിന്റെ ഒരു ഉദാഹരണം ഇതാണ്, ഞാനൊരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയെന്ന് പറയുന്നത് വലിയൊരു പിഴയാണ്. എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി, എന്റെ തന്നെ അപ്പനാണ് അവിടെ ജഡ്ജിയായിരിക്കുന്നത്. അവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിലും എന്നെ വെറുതെ വിടാൻ അവന് കഴിയില്ല. ഞാൻ പറയുകയാണ്, ഞാൻ ചെയ്തു പോയാൽ വളരെ ദുഃഖിതനാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൻ എന്നെ വെറുതെ വിടാൻ കഴിയില്ല. അവനങ്ങനെ ചെയ്താൽ അവനവന്റെ ജോലി പോകും. നീതിന്യായ വ്യവസ്ഥയുടെ പ്രമാണമാണ് അവൻ തെറ്റിച്ചത്. അവനൊരു ന്യായാധിപനാണ്, അത് ഉയർത്തിപ്പിടിക്കേണ്ടവനാണവൻ. മനുഷ്യരിൽ നിന്നുള്ളൊരു ജഡ്ജി, നീതിയെക്കുറിച്ചുള്ള അവന്റെ നിലവാരം അത് തുലവും ചെറുതാണ് ദൈവത്തിന്റെ നിത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒരു മനുഷ്യനായ ന്യായാധിപതി അവൻ സ്നേഹിക്കുന്ന അവന്റെ മകനെ പോകാൻ അനുവദിക്കാൻ കഴിയില്ലെങ്കിൽ അവനെ ശിക്ഷിച്ചേ മതിയാവും. ദൈവം എത്രയധികം! അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ വെറുതെ വിടാൻ കഴിയില്ല. നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ പിതാവിനെ കോടതിയിൽ നിന്ന് വിടാൻ കഴിയാത്ത പോലെ, അവനൊരു ജഡ്ജാണ്, ഞാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥതയോടെ ആവാം, എന്നാലും എന്നെ ശിക്ഷിച്ചേ മതിയാവും ഞാൻ ചെയ്ത തെറ്റിന്. എന്നാൽ എന്റെ പിതാവായിരിക്കുന്ന ആ ന്യായാധിപന് വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നീതിയുടെ പ്രമാണം തെറ്റിക്കാതെ ഇങ്ങനെ പറയാം, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഒരു വലിയ സംഖ്യ പണമാണ്. ഇങ്ങനെ പറയാം, 10 ലക്ഷം രൂപ ഇതാണ് ഞാൻ പഴയ കൊടുക്കേണ്ടത്. അങ്ങനെ എന്റെ പിതാവായിട്ടുള്ള ജഡ്ജി അത് എഴുതി, 10 ലക്ഷം രൂപ കൊടുക്കുക അല്ലെങ്കിൽ ജയിലിലേക്ക് പോവുക. അവന് തോന്നുന്നു അവന്റെ പിതാവ് വളരെ കഠിനനായ ഒരു മനുഷ്യനാണെന്ന്. എന്നാൽ അവൻ അങ്ങനെയല്ല. അവൻ നീതിന്യായ വ്യവസ്ഥയുടെ പ്രമാണത്തെ വേർത്തുകയാണ്. ഒരു ന്യായാധിപൻ ചെയ്യേണ്ടത് തന്നെയാണ്, അതുതന്നെയാണ് ദൈവവും ചെയ്യേണ്ടത്. എന്നാൽ അവൻ ഞാൻ തെറ്റുകാരനെന്ന് കണ്ടു, വിധി പ്രഖ്യാപിച്ചു, ഞാൻ കൊടുക്കേണ്ട പിഴ. അവൻ ആ കസേരയിൽ താഴെ ഇറങ്ങി ജഡ്ജിയുടെ വേഷമൊക്കെ അഴിച്ചു മാറ്റി എന്റെ അപ്പനായി എന്റെ അടുക്കൽ വന്നു. അവന്റെ സ്വന്തം ചെക്ക് ബുക്ക് പുറത്തെടുത്തു, 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എടുത്ത് സൈനിട്ട് എന്നോട് പറഞ്ഞു, മകനെ പോയി നിന്റെ പിഴ അടയ്ക്കുക. അവനെന്താ ചെയ്തെന്ന് കണ്ടോ? അവൻ നീതി ന്യായ വ്യവസ്ഥ ഉയർത്തിപ്പിടിച്ചു. അവൻ പക്ഷപാതം കാണിച്ചെന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. നിയമം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അവൻ എന്റെ മേൽ ചുമത്തിയത്. എനിക്കവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, അവൻ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് കാരണം അവൻ തന്നെയാണ് ആ പിഴ അടച്ചത്. അത് എത്ര വലിയ വിലയാണ് അവൻ കൊടുത്തത്! അങ്ങനെ ഞാൻ സ്വതന്ത്രനാകാൻ, അത് അവനെ സ്നേഹിക്കാൻ എന്നെ വളരെയധികം സഹായിക്കുന്നു. ഇതാണ് സത്യമായിട്ടും ദൈവം എനിക്കായിട്ട് ചെയ്തത്. അവൻ പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമാണ്, അതാണ് നീ അർഹിക്കുന്ന ശിക്ഷ. ശാരീരിക മരണം മാത്രമല്ല, ജഡീക മരണം ദൈവം ഉദ്ദേശിച്ച മരണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. മനുഷ്യൻ ആത്മാവ്, ദേഹി, ദേഹം ഇതെല്ലാം മരിക്കുന്നു. നിത്യത മുഴുവൻ അതിനെ വെട്ടി ദൈവത്തിൽ നിന്ന് വേർതിരിക്കുകയാണ്, അതാണ് മരണമെന്ന് പറഞ്ഞാൽ. കർത്താവ് പറഞ്ഞു, എനിക്ക് നിനക്ക് ഈ ശിക്ഷ തരേണ്ടതുണ്ടോ? നിയമം അത് ആവശ്യപ്പെടുന്നു. എന്നാൽ അവൻ ഇറങ്ങി വന്നു ഒരു മനുഷ്യരൂപത്തിൽ, യേശുക്രിസ്തു എന്നറിയപ്പെട്ടു. ആ ശിക്ഷ നിന്റെ മേലെ എടുത്തു. ക്രൂശിലുള്ള ശാരീരിക മരണം മാത്രമല്ല, ആ 3 മണിക്കൂർ അവൻ ക്രൂശിൽ തൂങ്ങിക്കിടന്നു, പിതാവ് അവനെ ഉപേക്ഷിച്ചു. അങ്ങനെ അവൻ ആത്മാവിലും ശിക്ഷ ഏറ്റെടുത്തു. എന്നാൽ ഇപ്പോൾ എനിക്ക് സ്വതന്ത്രനാകാൻ കഴിയും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ക്ഷമിക്കുന്നത്. ക്രിസ്തീയ സന്ദേശം പ്രത്യേകതയുള്ളതായിരിക്കുന്നത് ഇതുകൊണ്ടാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. നമ്മൾക്ക് എങ്ങനെ അറിയാം ദൈവം അംഗീകരിച്ചോ തന്റെ പുത്രന്റെ ക്രൂശിലെ ത്യാഗത്തെ? ഒരു തെളിവ്, അവനെ അടക്കിയ ശേഷം 3ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അതിന്റെ തെളിവാണ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് താൻ അത് അംഗീകരിച്ചു എന്ന് അവൻ തെളിയിച്ചു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ, അങ്ങനെയെങ്കിൽ പിതാവ് അവന്റെ യാഗത്തെ അംഗീകരിച്ചു എന്നുള്ള ഒരു തെളിവില്ലായിരുന്നു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. 3 ദിവസത്തിന് ശേഷം വ്യക്തമായ തെളിവാണ് ദൈവം അവന്റെ യാഗത്തെ അംഗീകരിച്ചു എന്നുള്ളതിന്. അതുകൊണ്ട് ദൈവത്തിന്റെ ക്ഷമയുടെ അടിസ്ഥാനം ക്രിസ്തീയ സുവിശേഷത്തിന്റെ സവിശേഷത ഏതാണ്? 2 കാര്യങ്ങൾ. 1. യേശു നമ്മുടെ പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു. 2. 3 ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തീയ വിശ്വാസം ഈ 2 അടിസ്ഥാനങ്ങളിന്മേൽ ഉറപ്പിക്കപ്പെട്ടതാണ്. ഈ 2 മേഖലകളിലും ക്രിസ്തു സവിശേഷതയുള്ളവനാണ്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും മതം, ഏതെങ്കിലും നേതാവ് ആരും ഒരിക്കലും അവകാശപ്പെടുക പോലും ചെയ്തിട്ടില്ല ലോകത്തിന്റെ പാപത്തിനായിട്ട് മരിച്ചെന്ന്. ഒത്തിരി മതങ്ങളുണ്ട്, അനേക മത നേതാക്കളുണ്ട്, അനേക മതങ്ങളുണ്ട്. എന്നാൽ അവരിൽ ആരും ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ലോകത്തിന്റെ പാപത്തിനായിട്ട് മരിച്ചെന്ന്. അതാണ് 1. 2. അവരിൽ ആരും മരിച്ചവരിൽ നിന്ന് ഉയർത്തില്ല. അവർ മരിച്ചപ്പം കഴിഞ്ഞു, അവർ ഒരിക്കലും അവിടുന്ന് പുറത്തു വന്നില്ല. മരണം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്, അതിനെ കീഴടക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നാം വിശ്വസിക്കുന്നു, ഇതാണ് ശരിയായ സുവിശേഷം, ആ നല്ല വാർത്ത. കാരണം ഈ 2 അതിപ്രധാനമായ സത്യം, ക്രിസ്തീയ വിശ്വാസം, അത് ഇങ്ങനെ ഒരു മതമല്ല. നല്ലത് ചെയ്യുക, കരുണയുള്ളവനായിരിക്കുക, ആർക്കും ദോഷം ചെയ്യല്ലേ, കള്ളം പറയല്ലേ. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം അതല്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം കർത്താവ് നമ്മുടെ പാപത്തിനായിട്ട് മരിച്ചു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതുപോലെ പുറത്തുള്ള പണി, ഒരു കെട്ടിടത്തിന് ഒരടിസ്ഥാനമുണ്ട്, അതുപോലെ പുറത്തൊരു പണി. നമുക്കിത് രണ്ടും
ആ കെട്ടിടം പൂർത്തിയാക്കാൻ.
ആ പുറത്തുള്ള പണിയിൽ പല കാര്യങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞു. അത് പലതും മറ്റു മതസഭകളും പറഞ്ഞിട്ടുണ്ടാവാം. ആർക്കും ദോഷം ചെയ്യരുത്, മറ്റുള്ളവർ ചെയ്യുക, അവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സത്യം സംസാരിക്കുക, താഴ്മയുള്ളവനായിരിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക. ഇങ്ങനെ അനേക നല്ല കാര്യങ്ങൾ വേദവസം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം പുറത്തുള്ള പണിയിലാണ്. പുറത്തുള്ള പണി അടിസ്ഥാനമായിട്ട് കൂട്ടിക്കൊഴിക്കരുത്. പുറത്തുള്ള പണിയിൽ ജനലും കഥവും ഒക്കെ ആകാൻ, എന്നാൽ അടിസ്ഥാനത്തിൽ അത് കാണില്ല. അടിസ്ഥാനം പണിതിരിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളെ കൊണ്ടാണ്, അത് പുറത്ത് കാണുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ ഒരു തെറ്റാണ് അനേക ആളുകൾ ചെയ്യുന്നത്. എല്ലാ മതങ്ങളും ഒരു ദൈവത്തിലേക്കാണ് നയിക്കുന്നത്. ശരി, അത് ശരിയാണോ? ഏത് മതത്തിലാണ് ഒരുവൻ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചത് എന്റെ പാപത്തിന്റെ ശിക്ഷ വഹിക്കാൻ? അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരനാണോ? എനിക്ക് കുറ്റപ്പാടിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും? ഏത് മതത്തിലാണ് ആരെങ്കിലും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്? അങ്ങനെ തെളിയിച്ച് അവൻ ആരാണെന്ന് അവകാശപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന്? ഒരു മതത്തിലുമില്ല. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 14:6, ഞാനാണ് വഴി, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അത് വളരെ ആർജവമുള്ള ഒരു അവകാശമാണ്. എന്നാൽ അത് സത്യമാണ്. ആളുകൾ പറയും നിങ്ങൾ വളരെ ഇടുങ്ങിയ മനസ്സുള്ളവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ. അത് എന്റെ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്കത് തള്ളിക്കളയാം. യോഹന്നാൻ സുവിശേഷം 14:6 യേശു പറഞ്ഞതാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആർക്കും പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്താൻ കഴിയില്ല യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ. അത് വളരെ ഇടുങ്ങിയതായി തോന്നുന്നുണ്ടോ? എന്നാൽ അതാണ് സത്യം. സത്യം എപ്പോഴും ഇടുങ്ങിയതാണ്. വിശാല മനസ്സ് നിർബന്ധമായ കാര്യമല്ല, സത്യസന്ധതയുടെ സൂചനയാണെന്ന്. ഉദാഹരണത്തിന്, 2 ഉം 2 ഉം കൂട്ടിയാൽ 4 ആണ്. അത് വളരെ ഇടുങ്ങിയ മനസ്സാണോ? ചിലര് ചിലപ്പം പറയാം നിങ്ങളെന്ത് വിശാല മനസ്സുള്ളവരായി, 4.1 അങ്ങനെ ആക്കിക്കൂടെ, അങ്ങനെ ഇച്ചിരി ഇപ്പുറത്തും അഡ്ജസ്റ്റ് ചെയ്യാം, 2 ഉം 2 ഉം കൂടെ കൂട്ടി 3.9 എന്തുകൊണ്ട് ആയിക്കൂടാ? മറ്റൊരാൾ പറയുന്നത് പോലെ വേറൊരാൾ പറയുന്നത് രണ്ടും രണ്ടും കൂടെ കൂട്ടിയാൽ മൂന്നാണ്. നാം വിശാല മനസ്കത കാണിച്ച് അതും കൂടെ അംഗീകരിക്കുക. വേറൊരാൾ പറയുന്നത് രണ്ടും രണ്ടും കൂടെ കൂട്ടിയാൽ നൂറാണെന്ന് വിശാല മനസ്കരായ അതും കൂടെ അംഗീകരിക്കാം. ഇങ്ങനെ ചിന്തിച്ച് നോക്കുക എന്തുമാത്രം കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ഇങ്ങനെ മഹാമനസ്കതയുള്ളവരായാൽ ഈ ഒരു നിസ്സാരമായ കണക്കുകൂട്ടലിൽ പോലും സത്യം പലപ്പോഴും ഈ ഇടുങ്ങിയ മനസ്സുപോലാണ്. രണ്ടേ അധികം രണ്ട് ഒരിക്കലും 4.0009 ആകില്ല, അത് നാലാണ്. അതിന് വേറെ ഉത്തരവില്ല. ഇതുപോലെ തന്നെയാണ് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഒരാൾക്കും എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയില്ല.
എന്തുകൊണ്ട്?
കാരണം മറ്റാരും ലോകത്തിന്റെ പാപത്തിനാണ് മരിച്ചില്ല, വേറാരും മരണത്തെ ജയിച്ച് എഴുന്നേറ്റില്ല. അങ്ങനെ തെളിയിച്ചില്ല അവരാരായിരുന്നു, അവരവകാശപ്പെട്ടതുപോലെ ദൈവപുത്രനെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത്. ദൈവത്തിന് ഇപ്പൊ നീതിയുള്ളവനായിരിക്കാൻ കഴിയും, അവന് നീതിമാനായിരിക്കാൻ കഴിയും, എന്റെ പിതാവിന് നീതിമാനായിരിക്കാൻ കഴിയും. ഇങ്ങനെ പറയുന്നത് നീ ജയിലിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഈ ചേക്കെടുക്കുക, പോയി നിന്റെ പഴ അടയ്ക്കുക. എന്നാൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു സമ്മാനമാണ്. ആ ചെക്ക് കിട്ടാൻ ഞാൻ അധ്വാനിക്കേണ്ട കാര്യമില്ല, എന്റെ പിഴ അടയ്ക്കാൻ വേണ്ടി ഒരു ദിവസവും എനിക്ക് ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല, ഒരു പൈസ സമ്പാദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ പിതാവ് എനിക്ക് തരുന്നത് എനിക്ക് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. എന്റെ പിതാവ് എനിക്ക് തരുന്ന ആ ചെക്ക് ഞാൻ സ്വീകരിച്ച് താങ്ക് യു എന്ന് പറയണം. നമുക്കിങ്ങനെ പറയാൻ കഴിയും, പിഴ അടയ്ക്കാൻ വേണ്ടി പിതാവ് തരുന്ന ഈ ചെക്ക് കൃപയുടെ ഒരു ചിത്രമാണ്. ഞാൻ കൈനീട്ടി അവന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് വാങ്ങുന്നതിനെ വിശ്വാസത്തിന്റെ ഒരു ചിത്രമായി കാണാം. അതുകൊണ്ട് വേദപുസ്തകത്തിൽ കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതാണ് അതിന്റെ അർത്ഥം. എഫേസ്യ ലേഖനം 2 ഈ രണ്ട് മനോഹര വാക്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. എഫേസ്യൻ 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ, പ്രവർത്തിയാലല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ. നമ്മുടെ രക്ഷ അത് കൃപയാൽ വിശ്വാസത്താൽ. കൃപയാൽ എന്ന് പറഞ്ഞാൽ എന്റെ പിതാവ് ഈ ചെക്ക് എനിക്ക് തരുന്നു, പോയി നിന്റെ പിഴ അടയ്ക്കുക എന്ന് പറയുന്നു. വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് മേടിക്കുന്നതാണ്, അവനോട് നന്ദി എന്ന് പറയുന്ന, ദൈവിക പ്രമാണം അനുസരിച്ച് ആ പിഴ അടയ്ക്കുന്ന. അങ്ങനെ ഞാൻ സ്വതന്ത്രനായി. അതുകൊണ്ട് ക്രിസ്ത്യജീവിതത്തിലുള്ളതെല്ലാം അത് കൃപയാൽ വിശ്വാസം മൂലമാണ്. എന്റെ ക്രിസ്ത്യജീവിതത്തിന്റെ ആരംഭകാലത്ത് മാത്രമല്ല, നമ്മുടെ മുഴുവൻ ക്രിസ്ത്യജീവിതത്തിലും നാം കൃപയാൽ വിശ്വാസം മൂലം ജീവിക്കണം. അതിനർത്ഥം ദൈവം നമ്മളോട് നിരന്തരമായിട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടതെല്ലാം. 2 Corinthians 12 നാം ഇങ്ങനെ വായിക്കുന്നു, അവിടെ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. കർത്താവ് പൗലോസിനോട് പറഞ്ഞു, പൗലോസ് ഒരു പ്രത്യേക കാര്യത്തെ അഭിമുഖീകരിക്കുമ്പം, എന്നാൽ ആ പ്രശ്നം അവനെ വിട്ടു പോയില്ല. ദൈവത്തിന് അത് മാറ്റാൻ കഴിയുമായിരുന്നു, എന്നാൽ അവനത് മാറ്റിയില്ല. മിക്കവാറും അത് ഒരു രോഗമായിരുന്നിരിക്കണം. അതിൽ നിന്നുള്ള സൗഖ്യത്തിനായിട്ട് അവൻ 3 പ്രാർത്ഥിച്ചു, എന്നാൽ അവൻ സൗഖ്യപ്പെട്ടില്ല. ക്രിസ്തീയ സഭകളിലെ ഏറ്റവും വലിയ അപ്പോസ്തലൻ സൗഖ്യപ്പെട്ടില്ല. ആളുകളെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തവൻ, എന്നാൽ അവൻ തന്നെ സൗഖ്യമായില്ല. എന്തുകൊണ്ടാണ് ദൈവം സൗഖ്യമാക്കാതിരുന്നത്? കാരണം അവൻ പൗലോസിന് പറഞ്ഞു, പൗലോസെ നീ നിഗളിക്കാൻ സാധ്യതയുണ്ട്, നിഗളും അത് നിനക്കുണ്ടാകാൻ കഴിയുന്ന ഏത് രോഗത്തെക്കാളും മോശമാണ്. കാരണം നീ എപ്പോഴെങ്കിലും നിഗളിയായ ഞാൻ നിന്നെ എതിർക്കും, അതൊരു നിയമമാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ നിന്നെ എതിർക്കാനല്ല, നിന്നെ സഹായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ താഴ്മയുള്ളവരെ മാത്രമേ എനിക്ക് സഹായിക്കാൻ കഴിയൂ, താഴ്മയുള്ളവർക്ക് മാത്രമേ എനിക്ക് എന്റെ കൃപ കൊടുക്കാൻ കഴിയത്തുള്ളൂ. നീ നിഗളമെന്ന അപകടത്തിന്റെ വാതുക്കളാണ് നിൽക്കുന്നത്. കാരണം നീ ഒത്തിരി പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ സഭകളെ സ്ഥാപിക്കുന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, വൈവോചനം എഴുതുന്നു, നീ 3 സ്വർഗത്തോളം എടുക്കപ്പെടുന്നു. പറയാൻ കഴിയാത്ത കാര്യങ്ങൾ നീ കാണുകയും കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ ആത്മീയ നിഗളത്തിന്റെ വലിയ അപകടത്തിലാണ് നിൽക്കുന്നത്. ഞാൻ കണ്ടു നിന്നെ താഴ്മയിൽ നിൽക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, ഈ രോഗമുള്ളവരായിട്ട് നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നീ ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് അവൻ അതിനെ എന്താ വിളിച്ചെന്ന് അറിയുമോ? അവൻ ആ രോഗത്തെ ദൈവത്തിന്റെ ദാനം എന്ന് പറഞ്ഞു. അതാണ് അവൻ പറയുന്നത്, ഇത് തന്നിരിക്കുന്നു. തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സമ്മാനമാണ്. 2 Corinthians 12:7 അവൻ അത് മനസ്സിലാക്കിയപ്പം, ഈ ജഡത്തിലെ ശൂലം തന്നിരിക്കുന്നതിന്റെ കാരണം അറിഞ്ഞപ്പം, അവനെ ബുദ്ധിമുട്ടിപ്പിക്കാനും പ്രയാസപ്പെടുത്താനുമായിട്ട് പിശാചിന്റെ ദൂതനെ, അവൻ പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ ഞാൻ തൃപ്തനാണ്. 10 ബലഹീനതയിൽ ആളുകൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പം, ആളുകൾ എന്നെ ഉപദ്രവിക്കുമ്പം, ഞെരുക്കം അനുഭവിക്കുമ്പം, ഞാൻ വളരെ സന്തുഷ്ടനാണ്, കാരണം ഇതെല്ലാം എന്റെ ബലഹീനനാക്കുന്നു. അങ്ങനെ ഈ ബലഹീനതയിൽ എനിക്ക് ദൈവത്തിന്റെ കൃപ പ്രാപിക്കാൻ കഴിയും. ഇവിടെ ഇങ്ങനെ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും, ദയവായി ഇത് കേൾക്കുക, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷയിലും, നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രലോഭനങ്ങളിലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന എല്ലാ പ്രയാസമുള്ള സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ഈ വാഗ്ദാനം ഓർക്കുക. ഈ ചെക്കിൽ നിങ്ങൾ കൊടുക്കാനുള്ള എല്ലാം ഉണ്ട്, അതെത്രയാണെങ്കിലും. എന്റെ കൃപ നിനക്ക് മതി. എന്നാൽ എനിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്ക് കൊടുത്തു തീർക്കേണ്ടത് പിതാവ് എനിക്ക് ചെക്കായിട്ട് തരുന്നു. ഞാനത് സ്വീകരിക്കേണ്ടതുണ്ട്, നന്ദി പറയേണ്ടതുണ്ട്. അതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം തുടർമാനം ഉണ്ടാകുന്ന പരീക്ഷകളാണ്, പരിശോധന, പ്രയാസങ്ങൾ. അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള എല്ലാ ഓരോ സാഹചര്യങ്ങളിലും ദൈവം പറയുന്നത് എന്റെ കൃപ നിനക്ക് മതി. ഇതാ മകനെ, ഈ ചെക്ക് എടുക്കുക. നിനക്ക് ആ ബില്ല് അടയ്ക്കണോ? ഇതാ ചെക്ക്. നാളെ നിനക്ക് മറ്റൊരു ബില്ല് അടയ്ക്കണമോ? ഇതാ ചെക്ക്. കൃപ നിനക്ക് മതിയായതാ ഇപ്പോഴത്തെ നിന്റെ ഈ സാഹചര്യത്തിൽ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്തൊക്കെയും നമുക്ക് ആവശ്യങ്ങളുണ്ടാകും. നാം അനേകം ആവശ്യങ്ങളെ നേരിടും. എന്നാൽ അതിന്റെ എല്ലാ ഉദ്ദേശം അവന്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അങ്ങനെ നാം അവന്റെ അടുക്കൽ വന്ന് പറയും, കർത്താവേ, ഇതാണ് എന്റെ ബില്ല്, എനിക്കൊരു ചെക്ക് തന്നാലും ഈ പ്രത്യേക കാര്യത്തിന് എനിക്ക് ഇതിന്റെ കൃപ വേണം. ദൈവം പറയും, ഇതാ അത്. അവൻ ഒരിക്കലും നിരസിക്കില്ല, കാരണം ഞാൻ അവന്റെ അടുക്കൽ വന്ന് എന്റെ ആവശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വിനയമുള്ളവനാണ്, താഴ്മയുള്ള ഒരാളെ തന്റെ ആവശ്യം അംഗീകരിക്കുന്നുള്ളൂ. നിഗളിയായ ഒരാൾ പറയും, എനിക്ക് ദൈവത്തെ ആവശ്യമില്ല, ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. എന്നാൽ താഴ്മയുള്ള ഒരാളെ ദൈവത്തിന്റെ അടുക്ക വന്ന് ദൈവത്തോട് പറയും, കർത്താവ്, ഇത് എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, ഈ തുക എനിക്ക് താങ്ങാവുന്നതിനപ്പുറത്താണ്, നീ തന്നെ തരണം. ദൈവം പറയും, നിശ്ചയമായും, ഇതാ ഇതൊരു സമ്മാനമാണ്, ഞാൻ വാങ്ങി, നന്ദി കർത്താവേ. വചനത്തിൽ പറയുന്ന ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അത് നമുക്ക് കൃപ തരാൻ വേണ്ടിയാണ്. അനേകം മനോഹരമായ വാഗ്ദാനങ്ങൾ, എന്നാൽ അതൊന്നും എന്റേതാകത്തില്ല ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഞാൻ ആ ചെക്ക് പണമാക്കുന്നില്ലെങ്കിൽ. അതിങ്ങനെയാണ്, നിങ്ങൾക്കൊരാൾ ചെക്ക് തന്നു, നിങ്ങൾ അത് ഫ്രെയിം ചെയ്ത് ഭിത്തിയെ തൂക്കിയാൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. എന്നാൽ ആ ചെക്കിന്റെ പുറകിൽ നിങ്ങൾ ഒപ്പിട്ട് ബാങ്കിൽ കൊടുത്താൽ നിങ്ങൾക്ക് മുഴുവൻ പണവും കിട്ടും. ഇങ്ങനെ തന്നെയാണ് ദൈവവും നമ്മളോട് ഇടപെടുന്നത്. ദൈവം നമുക്ക് വാഗ്ദാനങ്ങൾ തരുന്നു. ആ വാഗ്ദാനങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിലോ ഭിത്തിയിലോ തൂക്കിയിട്ടതുകൊണ്ട് നമ്മളെ സഹായിക്കില്ല. ഞാൻ ആ വാഗ്ദാനങ്ങളുമായിട്ട് സ്വർഗീയ ബാങ്കിലേക്ക് പോകണം. യേശുവിൻ നാമത്തിൽ ഞാനിത് പണമാക്കുന്നു, ഞാൻ അതിനോട് ആമീൻ എന്ന് പറയുന്നു. അങ്ങനെ എനിക്കെല്ലാം ലഭിക്കും. തുടങ്ങേണ്ടത് ക്ഷമയിൽ നിന്നാണ്. എല്ലാത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു നമുക്കായി ക്രൂശിൽ മരിച്ചു, അവന്റെ മരണത്തിലൂടെ നമുക്ക് വേണ്ടി വാങ്ങി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. ഇപ്പോൾ നമുക്കൊരു ശാപവുമില്ല. ഗലാത്തി ലേഖനം 3:13 പറയുന്നു, ക്രിസ്തു നമ്മെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. എന്തുകൊണ്ടാണ് അവൻ ശാപമായി തീർന്നത്? കാരണം അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വന്നു ചേരേണ്ടതിന് വേണ്ടിയാണ്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. 4,000 വർഷങ്ങൾക്ക് മുമ്പ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക, ഒരു അനുഗ്രഹമാക്കുകയും ചെയ്യും ഈ ഭൂമിയിലുള്ള സകല കുടുംബത്തിനും. ഇപ്പോൾ ഈ അനുഗ്രഹം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് നിനക്കുള്ളതാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, ഗലാത്യർ 3:14, ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് പ്രാപിക്കാൻ കഴിയും. എഫേസ്യലേഖനം 1:3 പറയുന്നു, അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാണ്. ക്രിസ്തുവിൽ എനിക്കതെല്ലാം സ്വീകരിക്കാം. അതെല്ലാം എടുക്കാമെന്ന് മാത്രമല്ല, എന്നിലൂടെ ഈ അനുഗ്രഹം പുറത്തേക്ക് ഒഴുകാനായിട്ട് കഴിയും. ഇതെല്ലാം ആരംഭിക്കുന്നത് പാപക്ഷമയിലൂടെയാണ്. ആ ഒഴുകുന്ന പൈപ്പിനെ, ആ കപ്പിനെ, അതിനെ നിറച്ച് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. എന്തൊരു അത്ഭുതകരമായ രക്ഷയാണ്! ഇത് എല്ലാവർക്കും ഉള്ളതാണ്. നിന്റെ മതം ഏതാണെങ്കിലും, നീ ആരാണെങ്കിലും, നമ്മെ തന്നെ താഴ്ത്തി, കർത്താവെ, നിന്റെ ദാനത്തിനായിട്ട് നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.